Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ആത്മാഹി ബ്രഹ്മ. ആ ബ്രഹ്മസ്വരൂപമായിരിക്കുന്നു, പരമാത്മസ്വരൂപമായിരിക്കുന്നു ആത്മാവ്. ആത്മാവിനെ കാമിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ജിജ്ഞാസ ഉണ്ടാകുക. കേവലം ജിജ്ഞാസ ഉണ്ടായപ്പോൾ ആത്മജിജ്ഞാസ ഉണ്ടാകുന്നവർക്കെല്ലാം പക്ഷേ ജിജ്ഞാസ ഉണ്ടാകാം, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പിന്നെ ആത്മകാമെന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് അതിൽ ശരിയായ നിഷ്ഠ ഉണ്ടായിരിക്കുക. ആത്മകാമം കൊണ്ട് ബാക്കിയുള്ള കാമങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. അതാണ് അതിന്റെ നിഷ്ഠ എന്ന് പറയുന്നത്. ആത്മകാമന അത് എത്രമാത്രം ഉണ്ടാകാം, എന്താണ് അതിന്റെ അടയാളം? മറ്റ് കാമനകൾ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു. ഒഴിഞ്ഞു പോയാൽ അവന് ആത്മകാമനായി, ആത്മകാമനായി എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന തരത്തിലുള്ള ഒരു ജിജ്ഞാസ ഒരു മുമുക്ഷു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? നമുക്ക് ആത്മകാമത്വം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല കാമനകളുമുണ്ട്. മനസ്സ് അത് മാത്രമായി നിൽക്കുന്നില്ല. ആത്മകാമത്വം ആ ബ്രഹ്മവിദ്യയിലൂടെ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. മറ്റു കാമനകളോട് നിലനിൽക്കുമ്പോൾ അവന് ആത്മകാമം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ആത്മകാമത്വം എന്ന് പറയുന്നത് ആത്മജ്ഞാനം കൊണ്ട് അവൻ പ്രാപിക്കുന്ന ആ കാമനയാണ് പറയുന്നത്. അവിടെ കേവലം ഒരു ജിജ്ഞാസയല്ല, ജിജ്ഞാസന് മറ്റ് കാമനകളില്ല. എന്താ കാരണം? അവൻ മറ്റ് കർമ്മങ്ങളിലും പ്രവർത്തിക്കുന്നു, പ്രവർത്തിച്ച് പോകുന്നു. ഒരാൾ പറയുന്നു എനിക്ക് മറ്റ് കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ കേവലം ആത്മകാമനായി തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആത്മകാമനായി ഇരിക്കേ ഉള്ളൂ എന്നൊരാൾ ആഗ്രഹിക്കുമ്പോഴും അയാൾ മറ്റ് കർമ്മങ്ങൾ ചെയ്യും. മറ്റൊന്നും വേണ്ടെന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തുകൊണ്ട്? അതിന്റെ കാമനകൾ അവിടെയുണ്ട്. അതിന്റെ കാമനകൾ സൂക്ഷ്മമായി അവനെ ബന്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവർ മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്നത്. അവന് ആത്മകാമനം എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് കൊണ്ട് മറ്റാരും ചെയ്യിക്കുന്നു എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് മറ്റാരും ചെയ്യിക്കുന്ന അവൻ ആത്മകാമനാണെങ്കിൽ അവനെ കൊണ്ട് മറ്റാർക്കൊന്നും ചെയ്യിക്കാൻ സാധ്യമല്ല. മറ്റാരെങ്കിലും ജയിക്കുന്നുണ്ടെങ്കിൽ അവൻ ആത്മകാമനല്ല. വാസ്തവത്തിൽ ആരും അവനെ കൊണ്ട് ജയിക്കുന്നത് ആരൊരു വടിയെടുത്ത് കർമ്മം ചെയ്യിക്കുകയല്ല, അവന്റെ സംസ്കാരം തന്നെ അവനെ കൊണ്ട് ചെയ്യിക്കുന്നു. അവന്റെ സംസ്കാര രൂപത്തിലുള്ള ആ കാമൻ അതാണ്, അവനവനെ തിരിച്ചറിയുന്നില്ലല്ലേ. എന്നിട്ട് പറയുന്നു എന്താണ്? എനിക്ക് വേണ്ടാത്തത് ഞാൻ ചെയ്യുന്നു, എനിക്ക് ആവശ്യമില്ലാതാണ്, ഞാൻ ആത്മകാമനാണ്, എന്നുവെച്ചാൽ എനിക്ക് ആത്മാവ് മാത്രം മതി, എന്നാലും ഞാനിതെല്ലാം ചെയ്യേണ്ടി വരുന്നു, മറ്റാരോ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. ചിലപ്പോൾ അതിന് ഗുരുവിനെയും കിട്ടും, പറയും ഗുരു എന്നെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എന്ന് പറയും. ഒരു ഗുരുക്കന്മാരും ആരെയും കൊണ്ടും പണിയെടുപ്പിക്കുന്നില്ല, മനസ്സ് അവന്റെ തന്നെ സംസ്കാരമാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഗുരുക്കന്മാരതിന് നല്ല വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും നിങ്ങൾ കാമ സംസ്കാരങ്ങളുണ്ടോ, നിനക്ക് പണിയെടുത്തേ കഴിയൂ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യുക, നന്മ ചെയ്യുക, സത്കർമ്മം ചെയ്യുക, അനുഷ്കാമമായി ചെയ്യുക, അങ്ങനെ അത്രമാത്രമേ ചെയ്യുന്നു. അല്ലാതെ അവന്റെ കർമ്മത്തെ അവന് കൊടുത്തത് അവന്റെ കാമങ്ങളാണ്, കാമ സംസ്കാരങ്ങളാണ്. അപ്പൊ അവൻ ആത്മകാമനെന്ന് പറയാൻ നിവർത്തിയില്ല. അതുകൊണ്ട് അവൻ ആത്മാവിന്റെ ജിജ്ഞാസ, ആത്മാവിന്റെ ജിജ്ഞാസ അവന്റെ കാമ സംസ്കാരങ്ങൾ നശിപ്പിക്കത്തില്ല. അതിന്റെ സംസ്കാരം പല കാമനകളുള്ളതുപോലെ ആത്മകാമനയുള്ളൂ. അത് ഇനി വിശേഷര ജിജ്ഞാസ ഇല്ലെങ്കിലും സർവപ്രാണികളും ആത്മകാമനയുള്ളവരാണ്. മനുഷ്യൻ മാത്രമാണ്, സർവജീവികൾക്കും ഉണ്ട് ആത്മകാമന. എല്ലാവരും ആത്മാവിനെ കാമിക്കുന്നുണ്ട്. അതിന് മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല. മനുഷ്യനും വിശേഷിച്ച സംസ്കാരങ്ങളവൻ അല്പം വിശേഷമായിട്ട് അതിരിക്കുന്നു എന്നേ ഉള്ളൂ. അതിരിക്കുന്നത് കൊണ്ട് മറ്റ് കാമനകൾ ഇല്ലാതായിക്കൊള്ളുന്നൊന്നുമില്ല. അതാണ് ജീവൻ അനുഭവപ്പെടുകയും ദ്വന്ദ്വാത്മകമായ നല്ല ഒന്ന് ആത്മകാമനയിരിക്കുന്നു, മറ്റൊന്ന് വിഷയകാമനകളും ഇരിക്കുന്നു. ഇവിടെ പറയുന്നത് വളരെ ഉയർന്ന ഒരു നിലയെക്കുറിച്ചാണ് പറയുന്നത്. ആ വിഷയകാമനകൾ കൊണ്ടുള്ള കർമ്മങ്ങളെല്ലാം ഒടുങ്ങി അവൻ ആത്മനിഷ്ഠനായിരിക്കുന്നു. അവിടെ കാമം ആത്മസ്വരൂപം തന്നെ. അവിടെ കാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹങ്ങളല്ല ആത്മകാമം എന്ന് പറയുമ്പോൾ. അവിടെ ആത്മസ്വരൂപം തന്നെ, ഇഷ്ടപ്പെട്ടതിനെ ആഗ്രഹിക്കുന്നു. ആ ഇഷ്ടത്തെയാണ് കാമം എന്ന് പറയുന്നത്. ആ ഇഷ്ടം എന്ന് പറയുന്നതാണ് ആനന്ദം എന്ന് പറയുന്നത്. അവിടെ അവന്റെ ആനന്ദത്തിന്റെ വിഷയം ആത്മാവ് തന്നെയാണ്. അവിടെ ആനന്ദത്തിന്റെ വിഷയം മറ്റു പലതുമാണ്. അപ്പൊ ആത്മാവ് തന്നെ ആനന്ദത്തിന്റെ വിഷയമാകുമ്പോൾ അവിടെ ആത്മകാമത്വം കൃതകൃത്യനാകുമ്പോൾ, ആത്മതൃപ്തനാകുമ്പോൾ അവിടെ മറ്റ് കാമനകളില്ല. കാമനകളില്ലാത്തുകൊണ്ട് ആ കാമനകൾ പ്രേരിപ്പിക്കുന്ന കർമ്മങ്ങളുമില്ല. അതാരെ കുറിച്ച് പറയുന്നു? ആത്മനിഷ്ഠനെ കുറിച്ച്. നിർബന്ധിതനായി കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നു. ഒരാൾ കരുതുന്നു ഞാൻ നിർബന്ധിതനായി കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ പിശകാണ്. ആ നിർബന്ധം തന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരികയാണ്. അതിന്റെ ഹേതുക്കൾ അവിടെ ഇരിക്കുന്നു, ആ സംസ്കാരം ഇരിക്കുന്നു, അതാണ് തന്നെ നിർബന്ധിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ താൻ കർമ്മത്തെ പഴിപറഞ്ഞിട്ട് കാര്യമില്ല, തന്നെ പഴിപറഞ്ഞിട്ട് കാര്യമില്ല, തന്റെ ചുറ്റുപാടുകളെ പഴിപറഞ്ഞിട്ട് കാര്യമില്ല. തനും ചെയ്യാൻ നിർബന്ധിതനായിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആ കർമ്മത്തെ എങ്ങനെ ഈ കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. ആ കർമ്മത്തെ എങ്ങനെ നിഷ്കാമമായി അനുഷ്ഠിക്കാമെന്ന് നോക്കിയാൽ മതി. അപ്പൊ ക്രമേണ ആ കാമങ്ങളെ അവൻ നിഷ്കാമമായി മാറ്റുന്നു. അപ്പോ താനെങ്ങനെ നിഷ്കാമനാകും? എന്താ അതിന്റെ അടയാളം? ആ നിഷ്കാമതയുടെ അടയാളം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, താൻ കർമ്മത്തിൽ നിന്നും പൂർണ്ണമായും മുക്തനാകും. ഒരു കർമ്മവും തന്നിലേക്ക് കടന്നു വരാതിരിക്കുക, ഒരു കർമ്മവും തന്നെ അവശനാക്കാതിരിക്കുക. അങ്ങനെ എനിക്കിത് ചെയ്യേണ്ടി വന്നുണ്ട്, ഞാൻ മോക്ഷത്തിനിറങ്ങി തിരിച്ചാണ് ഇവിടെ വന്നിട്ട് നാഷണൽ ഹൈവേയിൽ ക്ലീനിങ് ഇങ്ങനെ മനസ്സിൽ തോന്നിട്ട് വരാതിരിക്കുക. കർമ്മപ്രേരണ അനുഭവപ്പെടാതിരിക്കുക. ആരോ എന്നെ കൊണ്ടും ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ കർമ്മത്തെ ശപിക്കാതിരിക്കുക. അതാണ് ആത്മകാമത്വം. അതെന്താണ്? ആത്മനിഷ്ഠയിലുള്ള ആത്മനിഷ്ഠയിൽ അവിടെ പിന്നെ പിന്നീട് അവിടെ ഭാഷകാരം പറഞ്ഞിട്ടുണ്ട്, ഏരിയ പിന്നീട് വരുന്ന കർമ്മങ്ങളെ കർമ്മമായി ഗണിക്കാൻ പാടില്ല. നദ്വേഷ്ടി നക്ഷം ഗീതയിലും പറഞ്ഞു. അവൻ ആത്മകാമനാണെങ്കിൽ അവൻ കർമ്മത്തെ നിന്ദിക്കുന്നുമില്ല, പ്രശംസിക്കുന്നുമില്ല, രണ്ടും. അതാണ് അതിന്റെ പരമമായ നില. അവന് കർമ്മങ്ങളുണ്ടെങ്കിൽ അത് കർമ്മമായി കണക്കാക്കുന്നു. അതാണ് ആത്മകാമത എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മുമ്പുള്ള സ്ഥിതി നോക്കാം. അതിനു മുമ്പ് എന്താണ് പ്രവൃത്തി കാണുന്നുണ്ടെങ്കിൽ ഒരുവനെ അവൻ വിവശനായി അവൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവന് ആ കാമമുണ്ട്. എവിടെയും സൂക്ഷ്മരൂപത്തിൽ ഇരിക്കുന്നത്. അപ്പോ അവൻ ആ കാമത്തിൽ നിന്നുള്ള മോചനം ആ കർമ്മത്തെ നിഷ്കാമമായി ചെയ്യുന്നതിലൂടെ സാധ്യമാകും. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആത്മബോധത്തിലൂടെ ആ കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിലൂടെ സാധ്യമാകും. അപ്പൊ അവൻ അവിടെ എന്തായി? അവൻ മുമുക്ഷുവായി. അവിടെ വിവേചനപൂർവമായി ചെയ്യുക എന്നാണ് പറയുന്നത്. അവിടെ കാമനയുള്ള കർമ്മഫലം ഇന്നതെന്ന് നിശ്ചയിക്കപ്പെട്ട ആ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക. അവിടെയാണ് കർമ്മത്യാഗം. പിന്നെ എങ്ങനെ കർമ്മത്യാഗം? പിന്നെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം അവശ്യമായി ഉണ്ടാകും. അപ്പൊ ആ കർമ്മത്തിന് ആ കർമ്മഫലത്തിനുള്ള കാമനയാണ് പ്രേരകമായിരിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളും ചെയ്യാതിരിക്കുക. അതിനാണ് ഇവിടെ പറയുന്ന കാമ്യ കർമ്മങ്ങൾ എന്നിവിടെ പറയുന്നത്. അവിടെ ആ കർമ്മഫലത്തിനുള്ള ആഗ്രഹത്തെ കൂടാതെ ഒരാൾക്കാർ കർമ്മം ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്തുകൊണ്ട്? ആ കർമ്മഫലത്തിന് വേണ്ടിയാണ് ആ കർമ്മം. അപ്പോ അതിനുവേണ്ടി ചെയ്യും. ആ കർമ്മഫലത്തെ കാണിച്ചു അത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കർമ്മത്തെ ഒഴിവാക്കുക, അതാണ് കാമ്യ കർമ്മങ്ങളെ ഒഴിവാക്കുക എന്ന് പറയുന്നു. നിഷ്കാമകർമ്മങ്ങളല്ല, നിഷ്കാമകർമ്മത്തെ സംബന്ധിച്ച് എന്താണ് അവിടെ ഈ കർമ്മത്തിനുള്ള ഫലമാണ്, ആ ഫലം എനിക്ക് നേടണമെന്നുള്ള ആഗ്രഹമില്ല, അതുകൊണ്ട് ആ കർമ്മത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല, കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം അറിയാം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആ കർമ്മത്തിലൂടെ ആ ഫലത്തെ ആഗ്രഹിക്കുന്നു. ആ ഫലാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ആ കർമ്മം ചെയ്യാൻ ചെയ്താൽ മതി, അതാണ് സ്ഥിതി. അവിടെ കർമ്മത്തെ പാടെ ഉപേക്ഷിക്കുക, സർവകർമ്മങ്ങളെയും പാടെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷ്കാമകർമ്മം അങ്ങനെ ചെയ്യാൻ പറ്റും. സർവകർമ്മം ത്യജിച്ചവന് പിന്നെ നിഷ്കാമകർമ്മം ചെയ്യാൻ സാധ്യമല്ല. കാമനകളുണ്ടെങ്കിൽ നിഷ്കാമകർമ്മം ചെയ്തേ മതിയാവുകയാണ്, കാരണം ആ കാമനകളുടെ കർമ്മം വന്നു കഴിഞ്ഞു. കാമന കൂടാതെ പിന്നെ കർമ്മം ചെയ്യുക, നിഷ്കാമമായി ചെയ്യുക. ഇപ്പൊ രണ്ട് കൂട്ടരാണ് പ്രധാനമായിട്ട്. ഒരു കൂട്ടർ കർമ്മവും ഫലവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ആ ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് വൈദികർ. അവരോട് ഭാഷകാരം പറയുന്നു അത് വേണ്ട, അത് ഒഴിവാക്കുക. എങ്ങനെ നിങ്ങളുടെ അവിവേകം കൊണ്ട് മനസ്സിലാക്കുക ഈ കർമ്മം ചെയ്താൽ ഈ ഫലം ഉണ്ടാകും, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, സംസാരം അനന്തമാകും, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുക. കർമ്മങ്ങളെ പാടെ ഉപേക്ഷിക്കാൻ പറയുന്നു, അത് ഉപേക്ഷിക്കാം. പക്ഷേ അത് ഉപേക്ഷിച്ചാലും ഉള്ളിലിരുന്ന് കാമം പ്രേരിപ്പിച്ച് വീണ്ടും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാകും. അങ്ങനെ വരെ എന്തെങ്കിലും ചെയ്തേ മതിയാകും, ഒന്നും മാറാൻ പറ്റുന്നില്ല. ഇനി കർമ്മം ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിലും ചെയ്യേണ്ടി വരും, കർമ്മത്തെ വരുത്താനും ചെയ്യേണ്ടി വരും, കർമ്മം തന്നെ വിടാതെ നിൽക്കുന്നു. അതല്ലേ, താൻ കർമ്മം ചെയ്യേണ്ടെന്ന് ആഗ്രഹിച്ചാണ് ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ കർമ്മം തന്നെ പിടിച്ചിരിക്കുന്നു, താൻ കർമ്മത്തെ പിടിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ നിഷ്കാമമായി തീരുക, അത് ആത്മബോധത്തിന്റെ വെളിച്ചത്തിൽ കർമ്മം ചെയ്യുക. ഈശ്വര തത്വത്തെ സ്മരിച്ചുകൊണ്ട് അവിടെ കർമ്മം ചെയ്യുക, ആ കർമ്മം കൊണ്ട് കാമത്തെ ഒഴിവാക്കാം. അപ്പൊ അവിടെ കർമ്മത്യാഗം സംഭവിക്കും. ആ കർമ്മത്യാഗത്തിന്റെ അടയാളം എന്താണ്? കാമനകൾ ഒഴിവാക്കുക, അതാണ് കർമ്മത്യാഗത്തിന്റെ അടയാളം. ഉള്ളിൽ കാമനകളില്ലേ, താൻ കർമ്മത്യാഗിയായി, അതൊരു കർമ്മത്യാഗിയല്ല. ആത്മ കാമത്യേച്ഛ ആപ്തകാമത, അതിന് ആത്മകാമിയായിരിക്കണം, എന്നുവെച്ചാൽ ആത്മവിദ്യ ഉള്ളവനായിരിക്കുന്നു. ആത്മാവിനുള്ള ആ കാമന എന്താണ്? അത് ആത്മവിദ്യ, ആത്മാവിനുള്ള കാമന തത്വബോധമാണ്. അതിനപ്പുറം അവിടെ വേറെ കാമനകളൊന്നുമില്ല. ആത്മാവ് സ്വസ്വരൂപമാണ്, അത് സംസാരശൂന്യമാണ്, അതുകൊണ്ടത് ആനന്ദസ്വരൂപമാണ്, അതിനെ ബോധിക്കുന്നു, അതാണ് ആത്മകാമത്വം. ആത്മബോധം തന്നെ അവിടെ എന്തൊരു ആത്മകാമത്വം വരുന്നു, അവന് കർമ്മത്തിൽ വിവശനായി പ്രവർത്തിക്കേണ്ടി വരുന്നില്ല. അവൻ കർമ്മത്തിൽ പ്രവർത്തിച്ചാൽ അത് കർമ്മം അല്ലാതായിത്തീരുന്നു. എന്തുകൊണ്ട്? ആത്മഹി ബ്രഹ്മ പറയുന്നു, സ്വസ്വരൂപം അത് തന്നെയാണ് പരമാർത്ഥം. കർമ്മങ്ങൾ പരമാർത്ഥമല്ല, കർമ്മകാമനകൾ പരമാർത്ഥമല്ല. തദ്വിദോഹി പരപ്രാപ്തിം ഭക്ഷ്യതി. ആത്മകാമൻ, ആത്മബോധമുള്ളവൻ എന്നത് അവന് പരപ്രാപ്തി, അവന് പരപ്രാപ്തി, മോക്ഷപ്രാപ്തി, അതാണ് ഇനി പറയാൻ പോകുന്നത്. മറ്റ് കാമനകളുള്ളവർക്ക് സ്വർഗാദി ലോകപ്രാപ്തി, ആത്മകാമനയുള്ളവന് പരപ്രാപ്തി എന്ന് പറയാൻ ആത്മബോധമുള്ളവന് പരമാത്മപ്രാപ്തി. ആത്മബോധത്തിൽ കാമനകൾ നശിക്കുന്നു. അതോ അവിദ്യ നിവൃത്തവും സ്വാത്മന്യവസ്ഥാനം പരപ്രാപ്തി. കാമത്തിനും ഹേതുവായിരിക്കുന്ന അവിദ്യ, അവിദ്യാനിവൃത്തി സ്വസ്ഥിതി, അതാണ് മോക്ഷസ്ഥിതി. കർമ്മങ്ങളിൽ നിന്നുള്ള മുക്തി, അതാണ് മോക്ഷം. അഭയം പ്രതിഷ്ഠാം വിന്ദതേ, ഇവിടെ തന്നെ പറയും. അഭയരൂപത്തിലുള്ള ആ പ്രതിഷ്ഠയെ നിജസ്ഥിതിയെ അവൻ നേടുന്നു. അവന് അഭയമെന്ന് പറയുന്നു ഭയരഹിതമാണ്. അവിടെ ആശങ്കയിലില്ല, സംശയങ്ങളില്ല, ഉത്കണ്ഠകളില്ല. തനിക്ക് തന്നെ തന്നെ ശ്രമിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ വികല്പം ശൂന്യമായത് അതാണ് അഭയം. ഈ വികല്പങ്ങളാണ് ഭയത്തെ ഉണ്ടാകുന്നത്, ആശങ്കകളുണ്ടാകുന്നു. അതില്ലാത്ത നില അവൻ പ്രാപിക്കുന്നു, അസ്ഥിരതയെ പ്രാപിക്കുന്നു. തത്വജ്ഞാനം കൊണ്ട് ഏതും ആനന്ദമയം ആത്മാനം ഉപസംക്രാമതി വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നു. അതായത് ഇവിടെ ഈ കാമശബ്ദം ഉപയോഗിച്ചല്ലോ ആനന്ദം എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ സാധനം ഉദ്ദേശിക്കുന്ന ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല. ആനന്ദത്തെയാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ആഗ്രഹമെന്നും പറയാം. പക്ഷെ ഇവിടെ ആനന്ദമയമായ ആത്മാനം സർവകാമനകളും നിവർത്തിച്ചാൽ ശേഷിക്കുന്ന അതാണ് ആനന്ദം. നമുക്ക് താരതമ്യത്തേത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിനെ ഭൂമ എന്ന് പറയുന്നത്. ഏറ്റവും ബൃഹത്തായത് നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ ഇന്ദ്രിയ വൃത്തികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന് അപ്പുറം നിൽക്കുന്നത് അതാണ്. അത് സാധാരണ നമ്മൾ സ്വപ്നം കാണുന്ന ആനന്ദമൊന്നുമില്ല. ആനന്ദമയമായ ആത്മാനം ഉപസംക്രാമതി, ഉപസംക്രമിക്കുന്നു. നിരവധി കാമനങ്ങളിൽ സംക്രമിച്ചിരിക്കുന്ന അവന്റെ മനസ്സ് ഇതിനെല്ലാം വിട്ടിട്ട് ആത്മാനന്ദത്തിലേക്ക് സംക്രമിക്കുന്നു. ഒരു മാറ്റം വരുന്നതാണ് ഉപസംക്രാമതി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. ഒരു മാറ്റം എന്തായാലും വേണം. ഈ വംശത്തൊക്കെ കേട്ടുകഴിഞ്ഞാലും നമ്മുടെ വിശേഷം മാറ്റമൊന്നും വന്നിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു. ആ മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാമനകളിൽ നിന്ന്, തുച്ഛമായ ഈ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം വിമുക്തനായിട്ട് ആത്മാനന്ദത്തിന് നേക്കവന്റെ ഉള്ള പരിണമിക്കുന്നു എന്നാണ്. അവന്റെ അന്ധക്കരണം ഈ കാമനകളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ധക്കരണം ആ കാമനകളെല്ലാം വിട്ട് ആത്മച്ഛായ നിലനിൽക്കുന്നു. അതാണ് ഉപസംക്രമണം എന്ന് പറയുന്നത്. വേദം ആനന്ദമയം ആത്മാന ഉപസംക്രാമതി ഇത്യാദി ശുദ്ധിയെ അതിന്റെ പരമമായ താല്പര്യം. കർമ്മോപാദാനം ഹേതു കാമമാണ്. ആ കാമമാണ് അവനെ അവസാനമായി കർമ്മം ചെയ്യിപ്പിക്കുന്നതും. ആ അവൻ കർമ്മത്തിൽ നിന്നും ആ കർമ്മത്തിൽ അവസാനമായി ചെയ്യേണ്ടി വരുന്ന കർമ്മത്തിൽ നിന്ന് അവന് മോചനം വരണമെങ്കിൽ അവന് ഹേതുവായിരിക്കുന്ന കാമത്തിൽ നിന്ന് മോചനം വരണം. ആ കാമത്തിൽ നിന്നുള്ള മോചനം ആത്മകാമങ്ങളുടെ സാധ്യമാകും. ആത്മകാമം എന്ന് പറയുന്ന ആത്മബോധം അതാണ് അവന് ആഗ്രഹിക്കുന്നത്. ആത്മബോധത്തിൽ എന്താണ് കാമനകൾ ഒഴിയുന്നു, കർമ്മം ഒഴിയുന്നു. അതിനൊരു മുന്നോടിയായിട്ട് അത് സ്വയം സംഭവിക്കുന്നത്. അതിനൊരു മുന്നോടിയായിട്ട് വൈദികന്മാരോട് ഭാഷ്യകാരൻ പറയുന്നു, ആ കാമനയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. ഉപേക്ഷ എന്ന് പറയുന്നൊന്നും വേണ്ടെന്നില്ല. കർമ്മത്യാഗം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഷ്യഭാഗം അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നു, കാമ്യ പ്രതിഷേധ്യോരനാര ഉപഭോഗേന ക്ഷയ നിത്യാനുഷ്ഠാനേന പ്രത്യവായ ഭാവ അയത്നദേവ സ്വാത്മന്യവസ്ഥാനം മോക്ഷ. മോക്ഷത്തിനുള്ള വഴികളെക്കുറിച്ച് മുമ്പും പലരും ചിന്തിച്ചിട്ടുണ്ട്. ഭാഷ്യകാരന് മുമ്പ് ചിന്തിച്ച ചിലരുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്തിന് കർമ്മങ്ങളെ ത്യജിക്കണം? ആത്മബോധത്തിന്റെ ആവശ്യം എന്താണ്? ഇതൊന്നും കൂടാതെ തന്നെ എന്തുകൊണ്ട് മോക്ഷം നേടിക്കണം? ഇതിൽ നിന്നെല്ലാമുള്ള മുക്തി അല്ലാതെ സംഭവിക്കാവുന്ന ഇതിന് ഐകഭൗതികവാദം എന്ന് പറയും. ഇത് ഭാഷ്യത്തിനും വിശേഷത്തിനും ഇതിന്റെ വാർത്തികത്തിനും സുരേശ്വരാചാര്യ സ്വാമിയുണ്ട് വാർത്തികമുള്ളത്. അതിനെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത് മോക്ഷത്തിന് ചോദിക്കുന്ന ഇതാണ്. ഇപ്പോൾ താങ്കൾ ഈ പറയുന്ന ഒരു വഴി മാത്രമേ ഉള്ളൂ, വേറെ എന്തെല്ലാം വഴിയുണ്ട്? ഒന്നെന്താണ്? കാമ്യ പ്രതിഷേധയോ അനാരംഭ ആദ്യൊരു കാര്യം അങ്ങ് പറയുന്നതിനോട് ഞങ്ങളെ യോജിക്കുന്നു. ഈ കാമ്യവും നിഷിദ്ധവും ഒഴിവാക്കും. കാമ്യം കൊണ്ട് സ്വർഗത്തിൽ പോകും, നിഷിദ്ധം കൊണ്ട് നരകത്തിൽ പോകും. എന്തായാലും ഇത് രണ്ടും അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷം നേടാൻ സാധ്യമില്ലാന്നുള്ളതെന്ന് ഉപേക്ഷിക്കുക. കാരണം കാമവോടത്തോട് മോക്ഷമായിരിക്കും. കാമവോടത്തെങ്ങനെ ആത്മവിദ്യ പ്രകാശിക്കും. കാമയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കും. കാമപ്രദർശത്തേർ അനാരംഭ അപേക്ഷിക്കണം. ആരംഭസിച്ച ഉപയോഗേന ക്ഷയ, ഈ ശരീരം സ്വീകരിച്ച് ഇപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ ബാക്കി നിത്യകർമ്മങ്ങളും മറ്റും ഉപഭോഗേന ക്ഷയ, അതെന്തായാലും ഈ ശരീരം നശിക്കുന്നതോടുകൂടി അത് തീരുമല്ലോ. ആരംഭിച്ചാലും പ്രാരബ്ധം പ്രകർഷണ ആരബ്ധം അത് ഫലം കൊടുക്കാൻ തുടങ്ങുകയും അത് നശിച്ചോ. നിത്യാനുഷ്ഠാനേന പ്രത്യമായ അഭാവ, പ്രത്യുപായം ദോഷം പാപം അതെല്ലാം നിത്യകർമ്മ അനുഷ്ഠാനം കൊണ്ട് അത് നശിക്കും. നിത്യ കർമ്മം അനുഷ്ഠിക്കുക, നിത്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ അന്ന് നിത്യാഗ്നിഹോത്രം പോലെയുള്ള കാര്യങ്ങൾ, സന്ധ്യാവന്ദനം പോലെയുള്ള കാര്യങ്ങൾ, ഗായത്രി ജപം പോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിത്യകർമ്മത്തിൽ പെടുന്നതാണ്. വൈദിക നിത്യകർമ്മം, വൈദിക സന്ധ്യ ത്രിസന്ധ്യ അനുഷ്ഠാനം ഇതെല്ലാം നിത്യകർമ്മം. ഇതനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുക, ദോഷങ്ങൾ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ അതെല്ലാം നശിക്കും. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ സാർ നമ്മൾ പറയാറുണ്ടല്ലോ ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, വേദാന്തം ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല, പിന്നെന്താണ് താൻ ചെയ്യാനുള്ള പ്രവൃത്തികളൊന്നും ചെയ്താൽ മതി, അത് നല്ല കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക, മറ്റൊന്നും വേണ്ട, ഞാൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല, എനിക്ക് ഗുണം വേണമെന്നൊന്നും ഞാനും ചെയ്യുന്നില്ല എന്നുവെച്ചാൽ കാമ്യ നിഷിദ്ധങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അനുകളെ ദ്രോഹിക്കാൻ ചെയ്യുന്നതാണല്ലോ നിഷിദ്ധം, എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതാണല്ലോ കാമ്യം കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണ്? പരോപകാരം നിത്യകർമ്മം അത് ചെയ്യുന്നു. ഇത്രയും മതി, ഇതിനപ്പുറം ഒന്നും വേണ്ട, എനിക്ക് മോക്ഷം കിട്ടിക്കോളും എന്ന് പറയുന്നുണ്ടല്ലോ അതിനെ നിഷേധിക്കുകയാണ്. അത് എവിടുന്ന് മോക്ഷം കിട്ടും? അത് മോക്ഷം ദൈവം തരും, ഈശ്വരൻ തരും, ഈ ഗുരു തരും എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഭാഷകാരെ യോജിക്കുന്നില്ല. അയത്നതയേവ, മറ്റൊരു പരിശ്രമത്തിന്റെ ആവശ്യമില്ല, ഇത്രയും ചെയ്താൽ മതി. നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, അന്യർക്ക് ദോഷം ചെയ്യാതിരിക്കുക, അങ്ങനെ സ്വാത്മന്യവസ്ഥാനം മോക്ഷ, സ്വാത്മാവസ്ഥാന രൂപത്തിലുള്ള മോക്ഷം ഉണ്ടാകുമെന്ന് പറഞ്ഞാലോ ശരിയാകത്തില്ല. ഭക്ഷ്യം പറയുന്നതെല്ലാം മോക്ഷത്തെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളാണ്, അങ്ങനെയൊന്നും സാധ്യമല്ല. സ്വാത്മസ്ഥിതി ആപ്തകാമത്വം അത് സാധ്യമല്ല. ഇനി മറ്റു ചിലർ പറയുന്നു അങ്ങനെയല്ല, ഇനി മോക്ഷത്തിന് വേറെ വഴിയുണ്ട്. അഥവാ നിരതിശയായ പ്രീതയെ സ്വർഗശബ്ദവാച്യായ കർമ്മഹേതുത്വ കർമ്മഭേവം മോക്ഷേ. വൈദികന്മാർ വിശേഷം പറയുന്നു, ഇന്നുള്ള ആൾക്കാരും പറയുന്നു നിരതിശയമായ പ്രീതി, വളരെ സന്തോഷം, അത്യധികമായ ആനന്ദം, അതാണെന്ന് സ്വർഗശബ്ദവാച്യായ, അതാണ് സ്വർഗം എന്ന് പറയുന്നത്, നിരതിശയാണ്. അല്ലാതെ ഇവിടുന്ന് മരിച്ചിട്ട് പോയി വേറെ ഒരു ലോകം, മേരു എന്റെ ശിഖരത്തിലിരിക്കുന്ന കാഞ്ചനമയമായ ഒരു ലോകം, അവിടെ ദേവന്മാരും അപ്സരസ്സുകളും സോമരസവുമുള്ള ഒരു ലോകം, അവിടെ പോയി അങ്ങനെ ആനന്ദിക്കുക, അതല്ല അങ്ങനെ. വൈദ്യന്മാര് തന്നെ പറയുന്നുണ്ട് ഒരു ഭാവം എന്താണ്, അങ്ങനെയൊന്നുമില്ല, ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നവരുണ്ട്. പിന്നെന്താണത്? നിരതിശയമായ പ്രീതി ആനന്ദം, അളവറ്റ ആനന്ദം അതാണ്. ആ ആനന്ദം ചെന്ന് പറയുന്നു എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയെടുക്കുമ്പോഴാണ്. എല്ലാവരും അതിൽ തന്നെ സന്തോഷിക്കുന്നു, ഇഷ്ടമുള്ള എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, ആരും അതിൽ പാരപ്പണി ചെയ്യാനും പാടില്ല, അങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. ഈ ജന്മം ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി ചെയ്ത് ജീവിച്ചാൽ മതി, സന്തോഷം തരുന്ന പ്രവൃത്തി. ആര് ചൊല്ലിക്കൊടുത്താൽ പറ്റും? ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്, ആരാണോ ശല്യപ്പെടുത്താൻ വരുന്ന അവനെ ഒതുക്കി തരിക, എന്റെ പ്രവൃത്തിയിൽ എനിക്ക് ആനന്ദത്തെ തരിക, പരമമായ ആനന്ദം, എന്റെ മോക്ഷം ഇതാണ് ഈ ജന്മം, ഇങ്ങനെ എനിക്ക് മോക്ഷം, ഈ മോക്ഷം മതി. അതാണ് നിരതിശയ പ്രീതേഹേ സ്വർഗശബ്ദം, അതാണ് സ്വർഗം, എന്റെ സ്വർഗം, എന്റെ കർമ്മമാണ്. എന്ന് പറയുന്നു. അങ്ങനെ കർമ്മം ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ കർമ്മം ചെയ്ത് പൂർണ്ണമായ ആനന്ദത്തിൽ കർമ്മം ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു വലുതായ പ്രശ്നം. പൂർണ്ണാനന്ദം കർമ്മം ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടണമെങ്കിൽ തന്റെ മേളിൽ നേരെ ആരും പാടില്ല, എല്ലാവരും തന്റെ താഴെയായിരിക്കും. അപ്പോ കർമ്മം ചെയ്യുന്നതിലുള്ള രസം, കർമ്മം ചെയ്യിപ്പിക്കുന്ന കർമ്മത്തിലുള്ള രസം, അത് വലിയ രസമാണ്, വലിയ ആനന്ദമാണ്. കർമ്മം ചെയ്യുന്നതിൽ കിട്ടുന്നതിൽ കൂടുതൽ ആനന്ദം കിട്ടും. കർമ്മം ചെയ്യിപ്പിക്കുന്നു നിർദ്ദേശീയമായ ആനന്ദം കിട്ടും. പക്ഷെ തന്റെ മേളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടും ചെയ്യിപ്പിക്കും, അപ്പൊ അത് എനിക്ക് ഉപദ്രവമായി തീരും, അത് വരാൻ പാടില്ല. സിഇഒ ആയിരിക്കും ഏറ്റവും മേളിൽ. അപ്പൊ അത് ആനന്ദമാണ്, പലരും ആഗ്രഹിക്കുന്ന അതാണ്. അങ്ങനെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കും, തന്റെ മേളിൽ കയറാൻ നേരത്തിന് അനുവദിക്കട്ടെ, താഴെ നിർത്തും, കർമ്മം ചെയ്യിപ്പിക്കും. ഇങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇവിടെ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെന്ന് തന്നെയാണ് സംശയിച്ചുള്ളത്. മനുഷ്യന്റെ മനുഷ്യരെ കുറിച്ച് പൊതുവെ ചർച്ച ചെയ്തു. ഭാഷകാരനത് പറയുന്നു, ഇങ്ങനെയുള്ള അല്ലാതെ ഇങ്ങനെ കർമ്മത്തിലൂടെ ആനന്ദം കിട്ടുന്നു, പരമമായ ആനന്ദം കിട്ടണമെങ്കിൽ തന്റെ മേളാരും വരാൻ പാടില്ല, താൻ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും വേണം, പരമമായ ആനന്ദം കിട്ടും. അതല്ലാതെ ഒരു സ്വർഗമൊന്നുമില്ല. ഇങ്ങനെ വരുന്നത് അവർ സന്തുഷ്ടരാണ്, കൃതാർത്ഥരാണ്, തന്റെ കർമ്മത്തിൽ കൃതാർത്ഥരാണ്. മോക്ഷം അവർക്കൊരു ചോദ്യചിഹ്നമേ അല്ല, കാരണം താൻ മുക്തനാണ്, ആനന്ദം അനുഭവിക്കുന്നുണ്ടെങ്കിലും മുക്തൻ തന്നെ, സംശയമുണ്ട്. കർമ്മത്തിൽ തന്നെ അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ക്ലേശങ്ങളൊന്നുമില്ല. എപ്പോഴും നമ്മൾ ക്ലേശം വരുന്നത് കർമ്മം ചെയ്യുമ്പോഴല്ല, കർമ്മം ആരെങ്കിലും തന്നെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് ക്ലേശം വരുന്നത്. കർമ്മം ചെയ്യുന്നതിന് ക്ലേശം, അപ്പോ കർമ്മത്തിൽ നിന്നുള്ള പൂർണ്ണമായ ആനന്ദം ഏതരത്തിലായാലും ശരി, അതാണ്. അതുകൊണ്ട് കർമ്മഭേവ മോക്ഷ, കർമ്മം കൊണ്ടാണ് മോക്ഷം. അത് നമ്മുടെ അനുഭവം അല്ലെങ്കിൽ നിഷേധിക്കാൻ പറ്റും. ലോകത്ത് കാണുന്നതല്ല, അപ്പോൾ പലതരത്തിലുള്ള മോക്ഷമുണ്ട്. ഈ രീതിയിൽ പറയുന്നു, ഇതൊന്നും ശരിയാകത്തില്ല, ഇതെല്ലാം മോക്ഷമാണെന്ന് നമുക്ക് പറയാം. ഓ, സമയം പോയി. ഇതെല്ലാം മോക്ഷമാണെന്ന് പറയാം, പക്ഷെ ഇതൊന്നും മോക്ഷമല്ല. എന്തുകൊണ്ട് ഭാഷകാരം പറയുന്നു, കർമ്മ അനേകത്വ. ഈ കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെയൊന്നുമല്ല, ഇതിന് പല സ്വഭാവങ്ങളുണ്ട്, ഇത് പലതരത്തിൽ ബന്ധിപ്പിക്കുന്നതാണ്. വേണമെങ്കിൽ ഇത് തന്നെ ഉപയോഗിച്ച് രക്ഷപ്പെടാനും കഴിയും. അത് അതടുത്ത് വിശദീകരിക്കും. കർമ്മ അനേകത്വ, കർമ്മത്തെ അങ്ങനെ ലാഘവമായിട്ട് കാണരുത്, അതിന്റെ ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അടുത്ത ഭാഷകാരം വിശദീകരിക്കുന്നത്.